സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോണത് ഒരു കഥയെപ്പറ്റിയുള്ളൊരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കഥ ആക്ച്വലി ഞാൻ ജനിക്കും മുമ്പുള്ളൊരു കഥയാണ്. ജനിക്കും മുമ്പേ എൻ്റെ സ്റ്റോറി തുടങ്ങിയതാണ്. ഇതിൽ നമ്മളിപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ പൊളിറ്റിക്സേ വേണ്ട, ചില്ലായിട്ടിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അവരെന്തായാലും ഇത് കേൾക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും വലിയ സസ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ കാര്യം പറയാം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ആനിമയെ പറ്റിയാണ്. പക്ഷേ സാധാരണ ആനിമയാണൊക്കെയല്ല, ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ രാമായണം ബേസ്ഡാണ്. രാമായണം ബേസ്ഡ് അല്ല, രാമായണം തന്നെയാണ്. സോ ഇത് ഒരു ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള കൊളാബറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. കാര്യം രാമായണം എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഇപ്പം കറണ്ടിലുള്ള ഒരു പാർട്ടിയുടെ ഒരു വലിയൊരു ബേസ്, നോർത്ത് ഇന്ത്യയിലെ ഒരു ബേസ് തന്നെ. അവർക്ക് ഇത്രയും വോട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെ ഈ അയോധ്യ പ്രശ്നവും രാമായണവും അത് ബേസ് ചെയ്ത് ഹിന്ദുത്വ മൂവ്മെൻറ്റും ഒക്കെ വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ടോക്സിക് ഫാൻ ബേസ് എന്ന് പറയുകയാണെങ്കിൽ അതിലും വലിയൊരു ടോക്സിക് ഫാൻ ബേസ് ഇപ്പോൾ ഇന്ത്യക്കകത്തില്ല. ആ സ്ഥിതിക്ക് ഇതിലിപ്പം റിസ്കി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് മാറ്ററും കൂടെയാണ്. പക്ഷേ എൻ്റെ എപ്പിസോഡൊക്കെ അങ്ങനെയുള്ള അത്രയ്ക്ക് കടുത്ത അന്ധമായിട്ടുള്ള ഇങ്ങനത്തെ ഉള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ളവർ കേൾക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും ഇത് വളരെ യുണീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ആനിമി എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള കഥ പറയും മുമ്പ് തന്നെ ഞാൻ ഈ ആനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. യൂട്യൂബിലുണ്ട്, അത് മെയിൻ ക്രിയേറ്റേഴ്സ് ഒന്നും ഇട്ടേയല്ല, ആരൊക്കെയോ എടുത്തിട്ടാണ്. അതിൽ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു പതിപ്പിൻ്റെ ഞാൻ ഇട്ടേക്കാം. കാര്യം നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ആനിമയാണ്, ഒരു രക്ഷയില്ല. കാര്യം അതിൻ്റെ അകത്തുള്ള ഈ ആക്ഷൻ്റെ കൈനറ്റിക്സും ബാക്കി കാര്യങ്ങളും എല്ലാം പക്കയാണ്. സ്റ്റോറി ലൈനും ക്യാരക്ടർ ക്രിയേഷൻ, ക്യാരക്ടറിൻ്റെ ഇതുണ്ടല്ലോ, ക്യാരക്ടർ മോഡലിംഗ്, അതിനെ അതും എല്ലാം പൊളിയാണ്. അത് പിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം പക്ക നല്ല വൈബാണ്. അത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ അപാരം എഫേർട്ടാണ്. ഇതിലെ ഓരോ ഫ്രെയിമും ഹാൻഡ് ഡ്രോണാണ്. അപ്പം അതെന്ന് വെച്ചാൽ അതിൽ ഓരോ ചലനങ്ങളും ചിന്തിച്ച് ചെയ്യുന്നതാണ്. കൈ ഇങ്ങനെ നീങ്ങണം, കാലിങ്ങനെ നീങ്ങണം, അതെല്ലാം പക്ക ഇരുന്നിരുന്നിരുന്നിരുന്ന് അവരുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ആർട്ട് ഫോം തന്നെയാണ്. മൂവിങ് പെയിൻറ്റിങ് എന്ന് പക്ക നമുക്കെടുത്ത് പറയാൻ പറ്റും. ആനിമി എന്ന് പറയുന്നത് ഇത്തരം പഴയ സ്റ്റൈൽ ആനിമി എന്ന് പറയുന്നത് മൂവിങ് പെയിൻറ്റിങ്ങുകൾ തന്നെയാണ്. സോ എന്തായാലും സംഭവം, നിങ്ങൾക്ക് ഈ ആനിമി അല്ലെങ്കിൽ രാമായണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇത് ഏത് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ലോ ക്വാളിറ്റിയാണ്. 720p പോലും ഇപ്പം നെറ്റിൽ ഞാൻ തപ്പിയിട്ട് കണ്ടില്ല. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് ഇൻസ്റ്റ വഴി ഒന്ന് അറിയിച്ചിരുന്ന സൗകര്യമായിരുന്നു. എന്തായാലും നമുക്ക് ഈ ആനിമയുടെ പിന്നിലെ കഥയിലോട്ട് നീങ്ങാം. അത് ഈ ആനിമി കാണുന്ന അത്ര തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇതെല്ലാം തുടങ്ങുന്നത് 1983. ഇതിൽ ദ രാമായണ റിലിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ അലഹബാദ് UPയിലൊക്കെ ഉള്ള കുറച്ച് എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ സമയത്തായിട്ട് ഈ യുഗോ സാക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജപ്പാൻകാരൻ ഈ നമ്മളുടെ രാമായണത്തിൻ്റെ സ്റ്റോറിയെ പറ്റി അറിയാൻ പറ്റി. സോ ഇത് കേട്ടോടെ, രാമായണം എന്ന് പറയുന്ന സ്റ്റോറി ഉണ്ട്, അത് ഇന്ത്യയുടെ ഒരു പുരാതന കാലത്തുള്ള ഒരു ഒരു എപ്പിക്കാണെന്നൊക്കെ ഇയാൾ ആദ്യം കേട്ട് കഴിഞ്ഞിട്ടുള്ള, ഇയാളല്ല ഇദ്ദേഹം കേട്ട് കഴിഞ്ഞിട്ടുടൻ പുള്ളിക്കാരൻ ഇതിന് അങ്ങ് ഇൻട്രസ്റ്റഡായി. നല്ല രീതിയിൽ ഡീപ്പായിട്ട് റീസർച്ച് ചെയ്യാൻ തുടങ്ങി. ജപ്പാനിൽ തന്നെയുള്ള രാമായണത്തിൻ്റെ 10 ഡിഫറെൻറ്റ് വേർഷൻ സ്റ്റോറീസ് പുള്ളിക്കാരി ഇരുന്ന് വായിച്ചു. വായിച്ച ശേഷം ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ആക്ച്വലി പക്ക നമുക്ക് ആനിമിക്ക് പറ്റിയൊരു സ്റ്റോറിയാണ്. കാര്യം ഇത് ലൈവ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അന്നത്തെ ഒരു എഫക്ട്സ് ഒക്കെ വെച്ചിട്ട് ഇത് നടക്കില്ല. അതിൻ്റെ ഒരു ട്രൂ ആയിട്ടുള്ളൊരു രാമായണത്തിൻ്റെ എസൻസ് കിട്ടത്തില്ല. രാമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അവതാരമാണ്. സോ പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയുക, സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ചുറ്റും നടക്കുന്ന ആളുകളും പുള്ളിയുടെ ശത്രുക്കളും എല്ലാം സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ടീംസാണ്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ലൈവ് ആക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ കോമഡിയാവും. ഇപ്പം തന്നെ നമ്മളുടെ ഇപ്പം ഈ ഇടയ്ക്ക് വെച്ച് ഒരു രാമായണത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണക്ക് നെറ്റ്ഫ്ലിക്സിലൊന്ന് ഇറങ്ങിയായിരുന്നു. അതിൻ്റെ എഫക്ട്സ് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം മിക്കവാറും മനസ്സിലാവും ലൈവ് ആക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള ഒരവസ്ഥ. പഴയ സീരിയല് അത്യാവശ്യം അന്നത്തെ ലെവലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊളിയായിരുന്നു. അത് ശരി, അന്നത്തെ ഒരു ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ആനിമയിൽ അത് കാണുമ്പോൾ ടൈംലെസ്സാണ് പക്ക. അത് അതൊരു രക്ഷയില്ല. അത് എന്തായാലും ഞാൻ കൂടുതൽ ഹൈപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. എന്തായാലും നമുക്ക് അതിലൊക്കെ തിരിച്ചു തരാം. അപ്പോൾ യുവ സാക്കോയ്ക്ക് ഇതിൻ്റെ എന്താ പറയുക, ഇതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ഇതിൻ്റെ സ്കോളേഴ്സിനെ, ആർക്കിയോളജിസ്റ്റുകളെ, ഹിസ്റ്റോറിയൻസിനെ എല്ലാവരുമായിട്ട് പോയി സംസാരിച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയ്ക്കാണ് രാം മോഹൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഇദ്ദേഹം പരിചയപ്പെട്ടത്. പുള്ളിക്കാരൻ, ഈ രാമോഹൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആനിമേറ്ററാണ്. പുള്ളിക്കാരൻ ഇതേണെങ്കിൽ ഡിസൈൻ വർക്കും ക്യാരക്ടർ ഡിസൈനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പുള്ളി ഈ ഇന്ത്യൻ ആനിമേഷൻ ഇൻഡസ്ട്രിയിലെ ഒരു ഒരു തലമൂത്തപ്പനായിട്ട് എല്ലാവരും കണക്കാക്കുന്ന ഒരു അദ്ദേഹം ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ നമ്മളുടെയൊക്കെ മൂത്ത ഒരു ഉറ്റാക്കു എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഉറ്റാക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമേ ഫാൻസ്. എന്തായാലും പുള്ളിക്കാരനും നമ്മളുടെ യുഗോ സാക്കോയും തമ്മിൽ നല്ലൊരു ടൈറ്റ് പാർട്ട്ണർഷിപ്പ് കണക്ക് ഒരു ബന്ധമുണ്ടായി. അതിനുശേഷം അവർ ഇങ്ങനെ ഈ ഒരു ഐഡിയ മുന്നോട്ട് നീങ്ങാമെന്ന് തീരുമാനിച്ചു രണ്ടുപേരും കൂടെ. ഇതിനിടയ്ക്ക് കൃഷ്ണഷാ എന്ന് പറഞ്ഞ വേറൊരു പുള്ളിക്കാരൻ പ്രൊഡക്ഷനുമൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തു 1993. ഈ സമയമായപ്പോഴും ഞാൻ ജനിച്ചിട്ടില്ല, അതാണ് ഒരു കോമഡി. ഇതൊക്കെ പണ്ടത്തെ കഥയാണ്, അതാണ്. എന്തായാലും അതിനുശേഷം ഇവർ എല്ലാവരും കൂടെ ചേർന്ന് പുതിയൊരു പ്രൊഡക്ഷൻ സ്റ്റുഡിയോ തുടങ്ങി. നിപ്പോൺ രാമായണ ഫിലിം കോർപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റുഡിയോ തുടങ്ങി. എന്നിട്ട് ഇതിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഈ ആനിമേഷൻ വർക്കും ബാക്കി കാര്യങ്ങളും എല്ലാം 1990 തന്നെ തുടങ്ങിയായിരുന്നു. തുടങ്ങി ഏതാണ്ട് 450 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ആനിമേഷൻസ് ആനിമേറ്റേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മാനേജ് ചെയ്യാനും പിന്നെ ആനിമയുടെ ആ ഒരു സ്റ്റൈല്, അവർ ഒരു ടെക്നിക്കുകളും എല്ലാം ജപ്പാൻകാർക്കേ അറിയാവൂ ആ സമയത്ത്. ഇപ്പോൾ കുറേക്കാർക്കും അറിയാം. എന്തായാലും അപ്പോൾ അത് അതുകൊണ്ട് അവർ ജപ്പാനിലെ ടീംമേറ്റ്സും ഇന്ത്യൻ ടീംമേറ്റ്സും തമ്മിൽ ട്രൂ ആയിട്ടുള്ളൊരു കൊളാബറേഷൻ നടത്തി കാര്യം. പിന്നെ ഈ ഇന്ത്യക്കാരുടെ നമ്മളുടെ തന്നെ കസ്റ്റംസും നമ്മുടെ ട്രഡീഷൻസും നമ്മുടെ കോസ്റ്റ്യൂംസും ബാക്കിയുള്ള എല്ലാം ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ അതെങ്ങനെ ആനിമേറ്റ് ചെയ്യണമെന്നവർക്ക് പ്രശ്നമുണ്ടായിരുന്നു. കാര്യം ജപ്പാൻകാർ ഇന്നേ വരെ മുണ്ട് പിന്നെ നമ്മളുടെ ഈ ഗദ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ആനിമേറ്റ് ഒന്നും ചെയ്തില്ല. സോ അതെല്ലാം ആനിമേറ്റ് ചെയ്യുന്നതെല്ലാം അവർ തമ്മിൽ സംസാരിച്ച് ഒരു ഇതിന് സെറ്റാക്കി. എന്തായാലും അങ്ങനെ മുന്നോട്ട് നീങ്ങി ഏറ്റവും അവസാനം 1992 ആയപ്പോൾ സംഭവം റിലീസായി. രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് ഇത് റിലീസായിട്ടുള്ളത്, ഇന്ത്യയിലും ജപ്പാനിലും റിലീസായി. ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ എന്ന് പറയുന്നത് അന്ന് 13 മില്യൻ ആയിരുന്നു. അത് പക്ഷേ ഇന്ത്യയിൽ ഓടിയും കാട്ടി കൂടുതൽ ജപ്പാനിലാണ് ഓടിയ കാര്യം. ഇന്ത്യയിൽ ആ സമയത്ത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി. നമ്മളെ ദ ഇന്ത്യൻ എക്സ്പ്രസ് അറിയാമല്ലോ, അവർ യുഗോ സാക്കോയുടെ ഈ ഒരു എന്താ പറയുക രാമായണ ലെഗ്സ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി എന്തോ പുതിയ ഒരു രാമായണം അവരെഴുതുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തു. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് വില്ലൻ എന്ന് പറയുന്നത്, ഈ ഒരു കഥയിലെ ഫസ്റ്റ് വില്ലൻ എന്ന് പറയുന്നത് ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. എന്തായാലും അതിൻ്റെ അത് കഴിഞ്ഞിട്ടുടൻ തന്നെ നമ്മളുടെ വിഷ്ണു ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു നമ്മളുടെ അറിയാലോ ആ ഒരു അമ്മാതിരി വൈബുള്ളൊരു ടീംസ് ജപ്പാൻ എംബസിക്ക് കത്തെഴുതി, നിങ്ങൾ ഇത് രാമായണം എന്ന് പറയുന്ന വേറൊരു രാജ്യക്കാർക്ക് ഒന്നും ചെയ്തുകൂടാ, അത് ഫോറിനേഴ്സിനെ കുറിച്ചൊന്നും സിനിമാറ്റൈസ് ഒന്നും ചെയ്തുകൂടാ. ഞങ്ങൾ അവർ സിനിമാറ്റൈസ് ചെയ്ത് നമുക്കിവിടെ അറിയാം, നമുക്ക് അറിഞ്ഞുകൂടാത്ത പണിയാണ്. അതുകൊണ്ട് അവർ ചെയ്താൽ എന്നിട്ട് അവരെ സമ്മതിക്കത്തില്ല. എന്തായാലും അത് കഴിഞ്ഞ് എല്ലാ മിസ്ഇൻറ്റർപ്രിറ്റേഷനും മിസ്കൺസെപ്ഷൻസും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ പുതിയ രാമായണം ഒന്നും എഴുതുകയല്ല, ഈ ഉള്ള രാമായണത്തെ തന്നെ വൃത്തിയായിട്ടൊന്ന് ആനിമേറ്റ് ചെയ്ത് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇത് കണക്ക് ഈ ഇവരുമായിട്ട് സംസാരിച്ചു, മാന്യമായിട്ട് ഈ വിഷ്ണു ഹിന്ദു പരിഷത്തുകാരുമായിട്ടൊക്കെ സംസാരിച്ചു, ഗവൺമെൻറ് അടുത്തും സംസാരിച്ചു. അവർ പറഞ്ഞു, ഇതേ കണക്ക് ഈ ജപ്പാനിൽ ആനിമി എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, വളരെ വളരെ സീരിയസ് ആണ്, അവരെ അവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്തായാലും ആദ്യ ഗവൺമെൻറ് ഇതേ കണക്ക് സമ്മതിച്ചു. പക്ഷെ പിന്നെ ഓരോരോ പൊളിറ്റിക്കലായിട്ടുള്ള പ്രഷർ പല സൈഡിൽ നിന്ന് വന്നു, അതൊക്കെ കാരണം അവർ പിന്നെ പിൻവാങ്ങി. അവർ പറഞ്ഞു ഇത് പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, അത് സത്യമാണ്, അന്ന് ഭയങ്കര വിഷയമായിട്ടിരിക്കുക. അതിൻ്റെ കൂടെ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതൊരു കാർട്ടൂണായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് അത് ശരിയാവത്തില്ല എന്ന്, അത് അത്ര ഡിസ്റെസ്പെക്റ്റ്ഫുള്ളാണ്. അപ്പം ഇതിന് ശേഷം പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ രാമായണം ബേസ് ചെയ്ത് പിന്നെ മഹാഭാരതമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ കാർട്ടൂണുകൾ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ശരിയാണ്, ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാത്ത ഒരു കാര്യമായിരുന്നു എന്ന്. പക്ഷേ അത് ഈ ഇതൊരു കാർട്ടൂൺ എന്ന കലാരൂപത്തിൻ്റെ പ്രശ്നമല്ല, ഈ കാർട്ടൂൺ ഉണ്ടാക്കിയവരുടെ പ്രശ്നമാണ്. ഇത്രയും ലോ ക്വാളിറ്റി സാധനങ്ങൾ എൻ്റെ അത് ക്രിഞ്ച് വൃത്തിയായുള്ള പരിപാടികളാണ് കാണിക്കുന്നത്. പക്ഷേ ഐറണി, ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്, അന്ന് ഇവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ആനിമേഷൻ്റെ ആ ഒരു ലെവൽ ഇപ്പോഴും ഇപ്പോഴല്ല, ഇനി ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു അഞ്ച് പത്ത് വർഷം കഴിഞ്ഞാലും ഇന്ത്യൻ ആനിമേഷൻ സ്റ്റുഡിയോകൾ എത്തത്തില്ല. ഞാൻ ജനിക്കും മുമ്പ് ചെയ്ത ആ ഒരു ആനിമേഷൻ്റെ ലെവൽ എത്തത്തില്ല, ഉറപ്പാണ്. അത്ര ക്ലാസിക്കായിട്ടുള്ളൊരു വർക്ക് ഓഫ് ആർട്ടാണ് ഈ ആനിമെ. സോ ഒരു തരത്തിൽ പറഞ്ഞാൽ യുഗസാക്കി ജയിച്ചു, ഇന്ത്യൻ ഗവൺമെൻറ് തോറ്റു. എന്തായാലും ഇതാണ് ഇതിന് പിന്നിലെ കഥ. ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് ഏറ്റവും അവസാനം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നടപടികൾ അല്ലെങ്കിൽ ലാക്ക് ഓഫ് എന്തൂസിയാസം കാരണം അവരവിടെ തന്നെ ജപ്പാനിൽ തന്നെ ബാക്കി പ്രൊഡക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഇത് അവിടെ ജപ്പാനിൽ റിലീസായി. 2000 ഇത് ആക്ച്വലി റിലീസായത്. അതൊരു ഫിലിം ഫെസ്റ്റിവലായിരുന്നു ഇറ്റലിയിലുള്ള. പിന്നെ അതിനുശേഷം പല പല ഫെസ്റ്റിവലുകളിലും ഇത് റിലീസായിരുന്നു. അതിനുശേഷം കൊമേഴ്ഷ്യലായിട്ട് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഇറങ്ങിയത് 2001. ആ ഇംഗ്ലീഷ് വേർഷൻ്റെ അകത്തുള്ള രാമൻ്റെ വോയിസ് പ്രൊവൈഡ് ചെയ്തത് ബ്രയൻ ക്രാൻസ്റ്റൺ ആണ് ആക്ച്വലി നമ്മളുടെ ബ്രേക്കിംഗ് ബാഡിലെ. പിന്നെ അതേ കണക്ക് ഇതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്കിയെല്ലാം കൊടുത്തത് സ്റ്റാർ ട്രെക്കിന് മ്യൂസിക് ചെയ്തിരുന്ന അലൻ ഹോർട്ടൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു. പുള്ളി അത്യാവശ്യം ഹെവി ടീമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നറേഷൻ ചെയ്തത് ജെൻസൽ ജോൺസ് ആണ്. ജെൻസൽ ജോൺസ് ആണ് പുള്ളിക്കാരനാണ് നമ്മളുടെ സ്റ്റാർ വാസിലെ ഡാർക്ക് വേദറിൻ്റെ സൗണ്ട് കൊടുത്തത്. ആ ഒരു ഐക്കോണിക്കാണ് പക്ക ഐക്കോൺ. പുള്ളി 7-8 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനെയുള്ള ഹെവി ടീംസൊക്കെ ഇൻവോൾവ് ആയിരുന്നു ഈ ഒരു പ്രോജക്റ്റിൽ. അപ്പം അത്യാവശ്യം നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ ആയിരുന്നു ഈ ഒരു മൂവി ആയിരുന്നു എന്ന് പറയണ്ടേ. നമുക്കിപ്പോൾ കാണാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും ഇതിൻ്റെ പിന്നിലെ കഥ പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ചും കൂടെ ഞാൻ കുറച്ച് പറയാം. ഇത്രയും നേരം ഇവിടെ ഹൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഇതിൻ്റെ ആനിമേഷൻ സ്റ്റൈലും ബാക്കിയെല്ലാം പൊളിയാണ്. ഇതിൻ്റെ കാര്യം ഞാൻ കുറേ നാളായിട്ട് ആനിമെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ അകത്തുള്ള ആനിമേഷൻ്റെ ചില രീതികളും ചില മാനറിസംസും എല്ലാം എനിക്കത് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് അത്ര ഫീൽ ചെയ്യണമെന്നില്ല, അത് നിങ്ങളെ പുച്ഛിക്കല്ല. കണ്ട് പഴകിയുകൊണ്ട് നമുക്ക് നമ്മളുടെ കണ്ണിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഫോർ എക്സാമ്പിൾ ഇതേ കണക്ക് ആനിമേഷൻ തന്നെ ഫൈറ്റ് സീൻസിലൊക്കെ ഇടയ്ക്ക് നല്ല കൈനറ്റിക് ആയിരിക്കും. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മൂവ്മെൻറ്റ്സ് അവർ സ്കിപ്പ് ചെയ്യും, കൈ ഒരിടത്തുനിന്ന് മറ്റിടത്തോട്ട് അങ്ങ് സ്കിപ്പാവും. പക്ഷേ ബാക്കിയുള്ള ഫ്രെയിംസ് ബാക്കിയുള്ള ബോഡി സ്കിപ്പാവത്തില്ല അനുസരിച്ച്. അപ്പം അതൊരു പ്രത്യേക ഒരു എഫക്റ്റ് കൊടുക്കും, സ്പീഡിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കും. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഇടിക്കുമ്പോഴൊക്കെ കൈ ടെലിപ്പോർട്ട് ചെയ്യുന്ന കണക്കൊരു ഫീൽ വരും. അതൊക്കെ നല്ല ആക്ഷൻ ഹെവി ടീംസൊക്കെയാണ് അത് അന്ന് ചെയ്യുന്നത്. അവരാണിത് കണ്ടുവന്നത്, പിന്നെയാണ് ബാക്കിയുള്ളവരത് ഫോളോ ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ഇതിൻ്റെ കളർ മാച്ചിങ്ങും ബാക്കി കളർ മാച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറ് എന്ന ഫോർഗ്രൗണ്ടിലുള്ള കളറും തമ്മിലുള്ള ആ ഒരു ഇത് ഇടയ്ക്ക് വെച്ച് ദൂരെയുള്ള സാധനമാണ് ഒരു ഹേസി ഫീലിംഗ് വരും. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഈ ബ്ലർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ക്യാമറ, അവർ ഈ ക്യാമറ തന്നെ ഇത് മൊത്തം വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി ശരിക്കൊരു ക്യാമറയില്ല, ക്യാമറയിലെ പരിപാടികളെല്ലാം നമ്മൾ പിന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അടുത്തുനിന്ന് ദൂരെയുള്ളത് ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്നു, തൊട്ടടുത്തുള്ള സാധനങ്ങൾ ബ്ലറാവും. അതൊക്കെ കാണിക്കുന്ന ആക്ച്വലി അവരത് ഇരുന്ന് പിന്നെ ചെയ്യുന്നതാണ്. അതൊക്കെ ഭയങ്കര ഹെവി ആയിട്ട്, ഹെവി എന്ന് പറയില്ല, അതൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, എന്നാൽ ആളുകൾ ചില സമയം ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് ആനിമേറ്റ് ചെയ്യുമ്പോൾ. ഇതൊക്കെ അല്ലാതെ ടെക്നിക്കലായിട്ടുള്ള ഭാഗം അല്ല. സ്റ്റോറി എന്ന് പറയുന്നത് അല്പം കൂടെ സ്ട്രീം ലൈൻ ചെയ്തിട്ടുണ്ട് അവർ. ഈ ഇത്രയും വലിയൊരു സ്റ്റോറിയെ അവർ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ട് ഹോൾസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ അവർ കംപ്രസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അത് ഡബ്ബിങ് കാരണമാണ് തോന്നുന്നു ചില ഡയലോഗുകളിൽ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവസാനത്തൊരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് കുംഭകർണൻ്റെ രണ്ട് മക്കളും മരിക്കും. പക്ഷേ അതിങ്ങനെ നമ്മൾ രാവണൻ അറിഞ്ഞിട്ട് എന്നൊക്കെ ഡയലോഗ് അങ്ങനെ ഞെട്ടിയൊക്കെ പോകും. അപ്പോൾ അതിനുശേഷം പിന്നെ കുംഭകർണനെ തട്ടി ഉണർത്തും. ആ തട്ടി ഉണർത്തുന്ന സീനൊക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ നല്ല രസമാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉള്ള സീനുണ്ട്. പക്ഷെ ആ സീനിലാണ് അപ്പോഴാണ് രണ്ടാമത്തെ മകൻ മരിക്കുന്നത്. രണ്ടാമത്തെ മകൻ മരിച്ചുകൊണ്ടിരിക്കുമ്പം തറയിൽ അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഞാൻ പറയാൻ മറ്റേ ദൂരോട്ട് സൂം ചെയ്യുമ്പോൾ അടുത്തുള്ള ബ്ലറാവുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ വരുന്ന ആ ഒരു സീനിലാണ്. സോ അവിടെ ആ ഡബ്ബിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ പ്ലോട്ട് ഹോൾ വന്നു. പക്ഷെ അത് ഡബ്ബിങ് കയറണമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയ്ക്ക് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ചെയ്യുന്നവർ ഒരിക്കലും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തില്ല. അതെന്ന് പറയുന്നത് ഭയങ്കര ഒബ്വിയസ് ആയിട്ടുള്ള പ്ലോട്ട് ഹോളാണ്. പക്ഷേ ഡബ്ബിങ് കയറണമുണ്ടായ ഡയലോഗിൽ മാത്രം വന്ന പ്രശ്നമാണ്. പിന്നെ അല്ലാതെ ബാക്കി പരിപാടികളെല്ലാം പൊളിയ, രക്ഷയില്ല. നിങ്ങൾ കാണണം അതിൻ്റെ അവസാനത്തെ എല്ലാം അവരൊരു ക്രിയേറ്റീവ് സ്പിന്നും എടുക്കുന്നുണ്ട്. ഒന്നാമത് രാമായണ ഹെവി സ്റ്റോറി, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ക്രിയേറ്റീവ് അവരുടെ ഇമ്പോർട്ടും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നല്ല രസമാണ്. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് അത്യാവശ്യം ക്വാളിറ്റി കുറവാണ് പ്രിൻറ്റിൻ്റെയൊക്കെ. എന്തെങ്കിലും ഒരു ഹെവി പ്രിൻ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ ലിങ്ക് ചേഞ്ച് ചെയ്ത് അത് ഇടാൻ നോക്കാം. മാത്രമല്ല നിങ്ങൾക്ക് എവിടെന്നേലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഒന്ന് അറിയിച്ചേക്കണം ഇൻസ്റ്റാഗ്രാം വല്ലതും വഴി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്, അതിൽ ഞാൻ കുറച്ച് ആനിമേ കണ്ടൻറ്റ് ഇടാറുണ്ട്. പിന്നെ എല്ലാ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട റാൻഡമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ അവസാനം പറഞ്ഞായിരുന്നു റേഡിയേഷനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന്. അത് പിന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് സ്കിപ്പായിപ്പോയി. ഇതിപ്പോൾ ഞാൻ ഒരു ആവശ്യത്തിൽ പെട്ടെന്നങ്ങ് ചെയ്തതാണ്. അതെന്തായാലും ഞാൻ എപ്പോഴെങ്കിലും ഇറക്കുന്നതായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. കൊറോണയുടെ മുമ്പിലൊന്നും ചെന്ന് പെടാതിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഓക്കെ, ബൈ.